ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എബ്രായ ലേഖനം ഒന്നാമത്തെ അധ്യായവും രണ്ടാമത്തെ അധ്യായവുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. വളരെ ഷോർട്ടായിട്ട് ആ ഒന്നാമത്തെ അധ്യായത്തിലെയും രണ്ടാമത്തെ അധ്യായത്തിലെയും കാര്യം പറഞ്ഞിട്ട് നമുക്ക് മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു ദൈവപുത്രൻ അഥവാ പുത്രനായ ദൈവം ആണ്, അഥവാ അവൻ ഏകജാതനായ ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തെ എങ്ങനെ വെളിപ്പെടുത്തിയെന്ന് ആദ്യത്തെ രണ്ട് മൂന്നത്തെ വാക്യങ്ങൾ പറഞ്ഞതിന് ശേഷം യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തിൽ കൂടി ആ ഏകജാതനായ പുത്രൻ ദൈവത്തിന്റെ ആദ്യജാതനാവുകയും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് വഴി മരിച്ചവരിൽ നിന്ന് ആദ്യജാതനും, അതേപോലെ തന്നെ യേശുക്രിസ്തുവിനോടുകൂടെ വിശ്വാസത്താൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ദൈവമക്കളുടെ മൂത്ത സഹോദരനായി സഹോദരന്മാരിൽ ആദ്യജാതനുമാകുന്നു. വെളിപാട് ദിവസം ഒന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ മരിച്ചവരിൽ നിന്ന് ആദ്യജാതനെന്നും, കൊലോസ്യലേഖനം രണ്ടാമത്തെ അധ്യായത്തിലും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യജാതനെന്നും, അതേപോലെ തന്നെ റോമാലേഖനം 8:28 സഹോദരന്മാരിൽ നിന്ന് ആദ്യജാതനെന്ന് പറയുന്നു. ഇതെല്ലാം ഒരേ കാര്യമാണ്. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് വഴി അഥവാ രണ്ടാം സങ്കീർത്തനത്തിലെ പ്രവചന നിവൃത്തിയായി നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ പ്രവചനത്തിന്റെ നിവൃത്തിയായി യേശുക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുക വഴി ദൈവത്തിന്റെ ഏകജാതനായിരുന്ന പുത്രൻ സഹോദരന്മാരിൽ ആദ്യജാതനും മരിച്ചവരിൽ നിന്ന് ആദ്യജാതനും മരിച്ചവരിൽ നിന്ന് ആദ്യനായിട്ട് എഴുന്നേറ്റവനും ആയിത്തീരുന്നു. കാരണം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നാമും അവനെപ്പോലെ തന്നെ നാം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നു, അഥവാ നാം വീണ്ടും ജനിക്കുന്നു. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ജനിച്ചതുപോലെ നാം ആത്മീയ മരണത്തിൽ നിന്ന് ജനിക്കുന്നു, അഥവാ നമ്മൾ വീണ്ടും ജനിച്ച് നമ്മൾ ദൈവമക്കളായിത്തീരുന്നു. അങ്ങനെ പിതാവായ ദൈവം നമ്മുടെ പിതാവാകുന്നു, യേശുക്രിസ്തുവിന്റെ പിതാവ് നമ്മുടെ പിതാവും, യേശുക്രിസ്തു നമ്മുടെ സഹോദരനുമായിത്തീരുന്നു. അതാണ് ഒന്നാമത്തെ അധ്യായത്തിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞത്. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്നാണ് അതിന്റെ 2 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ കൂടി എബ്രായ ലേഖനകർത്താവ് വിശദീകരിക്കുന്നത്. അതിന്റെ അവസാനം യേശുക്രിസ്തുവിന്റെ മഹാപുരോഗതി ശുശ്രൂഷയെപ്പറ്റി എബ്രായ ലേഖനകർത്താവ് പറയുന്നു, അവൻ ദൈവത്തിന്റെ വലത്ഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു എന്ന് പറയുന്നു. എബ്രായ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ ആ യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യനായിട്ട് വന്നതിനെപ്പറ്റി വിശദീകരിക്കുകയാണ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനായിരുന്ന ക്രിസ്തു ദൂതന്മാരെക്കാൾ താഴ്ച വന്ന മനുഷ്യനായി തീർന്നു. എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നത് എന്ന് പറഞ്ഞാൽ, ദൈവം മനുഷ്യനെ ആദ്യയിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവം അവനെ സൃഷ്ടിച്ചത് എങ്ങനെയായിരുന്നു എന്ന് എബ്രായ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുകയാണ്. ദൈവം അവനെ ദൂതന്മാരിലും താഴ്ച വന്നവനായി, അഥവാ ദൈവത്തെക്കാൾ താഴ്ചയുള്ളവനായി, എന്നാൽ സകല അധികാരവും മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായിട്ട്, ഗ്ലോറി ഹോണർ ആൻഡ് അതോറിറ്റി എല്ലാം ഉള്ളവനായി മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അവന്റെ തേജസ്സും ബഹുമാനവും അധികാരവും എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് ആത്മീയനായി മരിച്ച് പിശാചിന്റെ അധികാരം കൈമാറിയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി യേശു ക്രിസ്തു പാപമില്ലാത്ത മനുഷ്യനായി ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായി ഈ ഭൂമിയിൽ വന്നു. ഈ ഭൂമിയിൽ ദൂതന്മാരെക്കാൾ താഴ്ച വന്നവനായി മനുഷ്യനായി ഭൂമിയിൽ വന്നു, മനുഷ്യനായി ജീവിച്ചു എന്ന് മാത്രമല്ല, യേശുക്രിസ്തു തന്റെ മരണത്താൽ എല്ലാവർക്കും വേണ്ടി താൻ മരണം ആസ്വദിക്കിയാൽ ആ മരണത്തിൽ കൂടി മരിച്ചവരായിരുന്ന നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും വീണ്ടും ജനിക്കുകയും ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുകയും ചെയ്തു. മാത്രമല്ല നമ്മളെ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് കർത്താവിന്റെ അതേ തേജസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നു. ഈ ഒരു പ്രോസസ്സിനെ പറ്റിയാണ് ചുരുക്കത്തിൽ എബ്രായ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. എബ്രായ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ വീണ്ടും തുടർച്ചയായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ യേശുക്രിസ്തു ജഡരക്തങ്ങളോടുകൂടിയ മനുഷ്യനായി ഭൂമിയിൽ വന്നു. അവൻ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്ന നമ്മളെ എല്ലാവരെയും വിടുവിച്ചു. അങ്ങനെ എന്നിട്ട് യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്ന്, യേശുക്രിസ്തുവിനെ പറ്റിയുള്ള മഹാപുരോഹിത ശുശ്രൂഷയെപ്പറ്റി അഥവാ യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്നുള്ള ആദ്യത്തെ വാക്യം അവിടെയാണ് എഴുതിയിരിക്കുന്നത്, അതിന്റെ 17-ാമത്തെ വാക്യം. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായച്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് അവൻ സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുകയും പരീക്ഷിതനായി കഷ്ടമനുഭവിക്കുകയും ചെയ്തതെന്നതിന്റെ കാരണം, യേശുക്രിസ്തു സ്വർഗത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്കുവേണ്ടി മധ്യസ്ഥത ചെയ്യുമ്പോൾ അവൻ നമ്മളുടെ കാര്യത്തിൽ കരുണയുള്ള മഹാപുരോഹിതനായിരിക്കണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്തനായ മഹാപുരോഹിതനുമാകേണ്ടത്. അതായത് യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതത്തിൽ കൂടി ആ കരുണയുള്ള മഹാപുരോഹിതനാവുക എന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ പരീക്ഷണങ്ങളിൽ കൂടി കഷ്ടമനുഭവിക്കുകയും അങ്ങനെ തികഞ്ഞവനായിത്തീരുകയും അങ്ങനെ മഹാപുരോഹിതൻ എന്നുള്ള പദവിയിലേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് പ്രാപിക്കുകയായിരുന്നു എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അതാണ് എഴുതിയിരിക്കുന്നത്, അവൻ ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിൽ തന്റെ സഹോദരന്മാരോട് സദൃശനായിത്തീരുവാൻ ആവശ്യമായിരുന്നു. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. യേശുക്രിസ്തുവും ഈ ഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടതുകൊണ്ട് ആ പരീക്ഷകൾ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് തന്നെ കർത്താവിന് അറിയാവുന്നതുകൊണ്ട് സ്വർഗത്തിൽ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ക്രിസ്തു ഒരു ദൂതനെ പോലെയല്ല, മറിച്ച് നമ്മളെപ്പോലെയുള്ളൊരു മനുഷ്യനായി ഭൂമിയിൽ വന്നതുകൊണ്ട് അവന് നമ്മുടെ പരീക്ഷകളിൽ നമ്മളെ സഹായിക്കാൻ കഴിയും. അത് എബ്രായലിൻ 4:15 വാക്യത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ ചിന്തിക്കാം. ഞാൻ പെട്ടെന്ന് എബ്രായലിൻ 1:2 ഷോർട്ടായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞാണ്. ആ രണ്ട് അധ്യായങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി മുമ്പോട്ട് പറയുന്ന കാര്യങ്ങളും കുറച്ചുകൂടി പിടികിട്ടും. എബ്രായലിൻ 3:1 അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എബ്രായലേഖനത്തിലെ ഓരോ അധ്യായവും അതുകൊണ്ട് എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതിന്റെ പ്രത്യേകത മുകളിൽ പറഞ്ഞ ആ വാക്യത്തിന്റെ ഇല്ലെങ്കിൽ അധ്യായത്തിന്റെ തുടർച്ചയാണ് അടുത്ത അധ്യായവും. അതുകൊണ്ടാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എബ്രായലേഖനകർത്താവ് ഓരോ അധ്യായവും തുടങ്ങുന്നത്. അതായത് അധ്യായങ്ങൾ തിരിച്ചത് പിന്നീടാണ്. ഒരേ വാക്യം തന്നെ, ഒരേ സബ്ജക്റ്റ് തന്നെ എബ്രായലേഖനകർത്താവ് തുറന്നു പോവുകയാണ്. അതുകൊണ്ട് അതുകൊണ്ട് യേശുക്രിസ്തു നമ്മുടെ മഹാപുരോഹിതനായതുകൊണ്ട്, യേശുക്രിസ്തു നമ്മളെപ്പോലെ തന്നെ യേശുക്രിസ്തു പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കുന്നവനാകൊണ്ട് നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാകൊണ്ട് അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. ഇവിടെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് നമ്മളെപ്പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിലിരിക്കുന്ന മഹാപുരോഹിതനായതുകൊണ്ട് ആ മഹാപുരോഹിതനായ ക്രിസ്തുവിനെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്നാണ് പറയുന്നത്. എബ്രായലേഖനം 3 നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ അവിടെ വിശ്വാസവും അവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം, ഇല്ലെങ്കിൽ വിശ്വാസത്താൽ എങ്ങനെയാണ് നാം യഥാർത്ഥത്തിൽ ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കുക എന്നതും, അവിശ്വാസത്താൽ എങ്ങനെ നമുക്ക് ദൈവത്തെ തള്ളിക്കളയാം എന്നുള്ളതുമാണ് പറയുന്നത്. അന്നേരം വിശ്വാസ ജീവിതത്തിന്റെ ഒരു ഏറ്റവും വലിയ അടിസ്ഥാനമാണ് എബ്രായലേഖനത്തിന്റെ 3 1 വാക്യത്തിൽ തന്നെ പറയുന്നത്. അതായത് യേശുക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് വിശ്വാസത്തിന്റെ ജീവിതം നയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. വിശ്വാസ ജീവിതം യേശുവിൽ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ടാണ്, അല്ലെങ്കിൽ യേശുവിനെ നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ഓടാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് അതിന്റെ കാരണം നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും അതിന് പൂർത്തി വരുത്തുന്നവനും യേശുക്രിസ്തുവാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ നോക്കാനായിട്ട് പറയുന്നത്. നമ്മുടെ എബ്രായലേഖനം 10:11 അവസാനത്തെ വാക്യത്തിൽ എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞിട്ട് പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല എന്ന് പറഞ്ഞിട്ട് 11 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യം പറയുകയാണ്. 12:1 ഇത്രയും വലിയ സാക്ഷികളുടെ സമൂഹം നമുക്ക് ചുറ്റി നിൽക്കുന്നു, എന്നിട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ ഓട്ടം എങ്ങനെയാണ് ഓടേണ്ടതെന്ന് പറയാണ്. അവിടെ പറയാണ് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടുകൂടെ. ആ ഓട്ടം സ്ഥിരതയോടെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി വിശ്വാസത്തിൽ പിന്മാറ്റത്തിലേക്ക് പോകാതെ സ്ഥിരതയോടെ ഓടണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനം അവിടെ പറയാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. എബ്രായലേഖനം 3:1 പറഞ്ഞ അതേ കാര്യം തന്നെ വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ്. കാരണം വിശ്വാസത്തിന്റെ നായകൻ ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്, ദ ഓഥർ ആൻഡ് ദ പെർഫെക്റ്റർ. അതായത് നമ്മളുടെ വിശ്വാസ ജീവിതം, നമ്മൾ വിശ്വാസം തുടങ്ങിയത്, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസം നമ്മൾ തന്നത്, അതേപോലെ തന്നെ ആ വിശ്വാസ ജീവിതം, ആ വിശ്വാസത്തിന്റെ ഓട്ടം പൂർത്തി വരുത്തുവാൻ കഴിയുന്നത്, ഇത് രണ്ടും യേശുക്രിസ്തുവാണ്. അന്നേരം ആ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് വിശ്വാസ ജീവിതം ഓടാനായിട്ട് കഴിയത്തുള്ളൂ. യേശുക്രിസ്തുവിൽ നിന്ന് ഓട്ടം നമ്മൾ എപ്പോൾ മാറ്റുന്നു അപ്പോൾ നമ്മൾ വീണുപോകാനായിട്ടുള്ള സാധ്യത. നമുക്കറിയാം പത്രോസിന്റെ ഒരു സംഭവം, നമ്മൾ പഴയ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുമ്പോൾ പത്രോസ് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഇറങ്ങി, വെള്ളത്തിന്റെ മീതെ നടന്നു, ഇല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഒരു നടപ്പ് നടന്നു, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാഹചര്യങ്ങളിലേക്ക് നോക്കി മുങ്ങിപ്പോയി. അന്നേരം നമ്മളും നമ്മുടെ വിശ്വാസത്തിന്റെ ജീവിതം നമ്മൾ തുടങ്ങുമ്പോൾ കർത്താവിനെ നോക്കിക്കൊണ്ട് തുടങ്ങും, പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കർത്താവിൽ നമ്മൾ നോട്ടം മാറ്റി നമ്മുടെ സാഹചര്യങ്ങളിലേക്കും, ഇല്ലെങ്കിൽ നമ്മിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണുപോകും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വീഴ്ച, നമ്മുടെ വിശ്വാസ ജീവിതത്തിലൊരു വീഴ്ച പറ്റിയാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുന്നേറ്റ് ആ പാപം ഏറ്റുപറഞ്ഞ് കൺഫസ് ചെയ്ത് യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് നാം വീണ്ടും ഓട്ടം ഓടണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നേരം എബ്രായ ലേഖനം 3-ാം അധ്യായം വിശ്വാസത്തിന്റെ ഒരു കാര്യം പറയുന്നതുകൊണ്ട് അതിന്റെ തുടക്കത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് വിശുദ്ധ സഹോദരന്മാരാണ് നമ്മൾ, യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ്. അതേ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു സ്വർഗീയ വിളിയുണ്ട്. ആ വിളി മനസ്സിലാക്കി അതിന്റെ ഓഹരിക്കാളായിട്ട്, പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹെവൻലി കോളിംഗ്, നമ്മൾ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും നമ്മുടെ അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ എന്ന് പറയാം. അടുത്ത രണ്ട് വാക്യങ്ങളിൽ മോശയും യേശു ക്രിസ്തുവും തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് എബ്രായ ലേഖനകർത്താവ് കൊണ്ടുവരികയാണ്. അവിടെ പറയുന്നത് മോശ ദൈവഭവനത്തിൽ ഒക്കെയും വിശ്വസ്തനായിരുന്നതുപോലെ യേശുവും തന്നെ നിയമിച്ചാക്കിയവന് വിശ്വസ്തനാകുന്നു. മോശ വിശ്വസ്തനായിരുന്നു, ദൈവത്തിന്റെ ഭവനത്തിൽ മോശ വിശ്വസ്തനായിരുന്നു. അതേപോലെ തന്നെ യേശുക്രിസ്തു വിശ്വസ്തനായിരുന്നു. യേശുക്രിസ്തുവിനെ നോക്കാനായിട്ട് പറയുമ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ എങ്ങനെ ജീവിച്ചു, യേശുക്രിസ്തു എങ്ങനെ വിശ്വസ്തയോടെ ജീവിച്ചു എന്നുള്ളത് നോക്കാനാണ് പറയുന്നത്. എന്നിട്ട് രണ്ടുപേരും വിശ്വസ്തരായിരുന്നു എങ്കിലും മോശയും യേശുവും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രധാനം, മോശയേക്കാൾ യേശു കൂടുതൽ മഹത്വത്തിന് യോഗ്യനാണ്. അഥവാ ക്രൈസ്റ്റ് ഈസ് സുപ്പീരിയർ ടു മോസസ്. ഈ മോശ എപ്പോഴും കാണിക്കുന്നത് പഴയ നിയമത്തെയാണ്, അല്ലെങ്കിൽ പഴയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് മോശ, പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് യേശു ക്രിസ്തു. അതാണ് യേശു ക്രിസ്തുവും മോശയും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത. പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസവും പോലെ തന്നെ മോശയേക്കാൾ യേശു ക്രിസ്തു കൂടുതൽ മഹത്വത്തിന് യോഗ്യനാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് ഭവനത്തേക്കാൾ ഭവനം ചമച്ചവന് അധികം മാനമുള്ളതുപോലെ യേശു മോശയേക്കാൾ അധികം മഹത്വത്തിന് യോഗ്യനാകുന്നു. ഏത് ഭവനവും ചമയ്ക്കുവാൻ ഒരാൾ വേണം, സർവവും ചമച്ചവൻ ദൈവം തന്നെ. അവന്റെ ഭവനത്തിലൊക്കെയും മോശ വിശ്വസ്തനായിരുന്നത് അരളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിട്ടത്രേ. അന്നേരം മോശയുടെ പ്രത്യേകത, ഇല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഉടമ്പടിയുടെ കീഴിൽ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരുടെ എല്ലാവരുടെയും പ്രത്യേകത മോശയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് പറയുകയാണ്, അവരൊക്കെയും അരളി ചെയ്യുവാനിരുന്നതിന് സാക്ഷ്യം പറയുന്ന ഭൃത്യനായിരുന്നു. അഥവാ മോശയുടെ സ്ഥാനം എന്നത് ഭവനത്തിലെ ഒരു ഭൃത്യന്റെ സ്ഥാനം മാത്രമായിരുന്നു. എന്നാൽ വീണ്ടും ജനിച്ച ദൈവമക്കൾ മോശയെ പോലെയല്ല, നാം യഥാർത്ഥത്തിൽ പുത്രന്റെ അതേ സ്ഥാനമാണ്, യേശു ക്രിസ്തുവിനെ പോലെ തന്നെ പുത്രന്റെ സ്ഥാനമാണ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ഉം 6-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, അവൻ ന്യായപ്രമാണത്തിൻ കീഴുള്ളവരെ വിലയ്ക്കു വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവർ ദാസന്മാരായിരുന്നുവെങ്കിൽ നമ്മളെ ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിനാണ്. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ മക്കളാകുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അല്ല, നമ്മളെപ്പറ്റിയുള്ളത് നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്, യേശു ക്രിസ്തുവിന്റെ സഹോദരന്മാരാണ്. നാം ദാസന്മാരല്ല, നാം പുത്രന്മാരാണ്. അതേപോലെ യേശു ക്രിസ്തുവും പുത്രനായിരുന്നു, പുത്രനായിരുന്നു യേശു ക്രിസ്തു. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശുവോ അവന്റെ ഭവനത്തിന് അധികാരിയായ പുത്രനായി തന്നെ. മോശ ഭൃത്യനായിരുന്നുവെങ്കിൽ യേശു ക്രിസ്തു പുത്രനാണ്, അധികാരിയാണ്, അവകാശിയാണ്. നാമും യേശു ക്രിസ്തുവിനോട് കൂടെ തന്നെ അതേ അവകാശത്തിന്റെ കൂട്ടവകാശികളാണ്, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. വി ആർ ദ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഹെവൻലി കോളിംഗ്, ദൈവിക വിളിയുടെ ഓഹരിക്കാരാണ്, അല്ലെങ്കിൽ ദൈവ സ്വഭാവത്തിന്റെ പങ്കാളികളാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടാണ് ആ പങ്കാളിത്തം, അല്ലെങ്കിൽ ദൈവഭവനത്തിലെ പങ്കാളിത്തം, നമ്മളുടെ അവകാശം അവസാനത്തോളം നമുക്കെങ്ങനെ മുറുകെ പിടിക്കാൻ കഴിയും എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുന്നത് പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം അവന്റെ ഭവനമാകും. അതായത് നമ്മുടെ പ്രത്യാശയും കർത്താവിലുള്ള ധൈര്യവും നാം അവസാനത്തോളം ഹോൾഡ് ഓൺ ചെയ്യുകയാണ് എങ്കിൽ നാം ദൈവത്തിന്റെ ഭവനമാണ്. അതായത് നാം ദൈവത്തിന്റെ ഭവനക്കാരാണ്, മാത്രമല്ല ദൈവത്തിന്റെ ഭവനമാണ്, കർത്താവ് നമ്മിൽ വസിക്കുകയാണ്. എന്നാൽ അതിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രത്യാശയും ധൈര്യവും നമ്മൾ അവസാനത്തോളം മുറുകെ പിടിക്കണം. ഇനി അടുത്ത വാക്യം മുതൽ എങ്ങനെയാണ് ഈ പ്രത്യാശയും ധൈര്യവും നമ്മൾ അവസാനത്തോളം മുറുകെ പിടിക്കാനായിട്ട് കഴിയുന്നത്, ഇല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് നഷ്ടപ്പെടുത്താതെ നമുക്ക് അവസാനത്തോളം മുറുകെ പിടിച്ച് വിശ്വാസ ജീവിതം, വിശ്വാസത്തിന്റെ ഓട്ടം, യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ഓടി തികയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അടുത്ത വാക്യം മുതൽ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ കാര്യം എബ്രായ ലേഖനത്തെ വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ആ വിശ്വാസത്തിൽ തുടർന്ന് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദയർഫോർ ഈ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് സ്ഥിരതയോടെ ഓടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പറയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വരളി ചെയ്യുന്നത് പോലെ ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മരുഭൂമിയിലെ പരീക്ഷാ ദിവസത്തിൽ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത്. ഇവിടെ എബ്രായ ലേഖനകർത്താവ് പഴയ നിയമത്തിൽ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു വന്ന കനാനിൽ വാഗ്ദത്ത ദേശത്ത് അഥവാ അവർക്ക് കൊടുത്ത സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതിരുന്ന അവരുടെ ഒരു എക്സാമ്പിൾ എടുത്തിട്ട് പറയുകയാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ മരുഭൂമിയിലെ പരീക്ഷാ ദിവസത്തിലെ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അന്നേരം ദൈവത്തിന്റെ ശബ്ദം ഒരു വ്യക്തി കേൾക്കുമ്പോൾ രണ്ട് രീതിയിൽ ആ വ്യക്തിക്ക് അതിനോട് റെസ്പോണ്ട് ചെയ്യാം. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്നുകിൽ ആ ശബ്ദത്തെ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ നമുക്ക് റിസീവ് ചെയ്യാം, പൂർണ്ണ ഹൃദയത്തോടെ റിസീവ് ചെയ്യാം. റിസീവ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ വിശ്വാസം ഉളവാക്കും. അതുകൊണ്ടാണ് റോമലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു അഥവാ ദൈവത്തിന്റെ വചനത്താലും വരുന്നു. അതേ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ. എന്നിട്ട് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് നമ്മൾ ഏറ്റെടുത്താൽ നമുക്കത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറയാണ്, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകുന്നു എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. അതായത് ദൈവത്തിന്റെ വചനം നമ്മൾ കേൾക്കുമ്പോൾ ആ കേട്ട വചനം നമുക്ക് നമുക്ക് ഉപകാരമായി വരണമെങ്കിൽ അത് വിശ്വാസമായി പരിണമിക്കണം. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആണ്. ഫോർ ഇൻഡീഡ് വി ഹാവ് ഹാഡ് എ ഗുഡ് ന്യൂസ് പ്രീച്ച് ടു അസ് ജസ്റ്റ് ആസ് ദേ ഡു ബട്ട് ദ വേർഡ് ദേ ഹേർഡ് ഡിഡ് നോട്ട് പ്രോഫിറ്റ് ദം ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് യുണൈറ്റഡ് ബൈ ഫെയ്ത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നെന്ന് വിചാരിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ കേട്ട വചനം നമ്മൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ അത് നമ്മളുടെ ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിക്കും, അത് നമുക്ക് ഉപകാരമായി വരും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു റെസ്പോൺസാണ്, ആ കേട്ട വചനത്തോട് നാം റിബെല്ല് ചെയ്യുമ്പോൾ, നാം മത്സരിക്കുമ്പോൾ ആ കേട്ട അതേ വചനം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടേയിരിക്കും. അന്നേരം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ മരുഭൂമിയിലെ മത്സര ദിവസത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുതെന്നാണ്. ഇങ്ങനെ നമുക്കൊരു റെസ്പോൺസ് ഉണ്ട് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ. ഒന്നുകിൽ ആ വചനം നമ്മൾ ഏറ്റെടുത്ത് നമുക്കത് ഉപകാരമാക്കി തീർക്കാം, അത് വിശ്വാസത്താൽ ഏറ്റെടുത്തുകൊണ്ട്. ഇല്ലെങ്കിൽ ആ കേട്ട വചനം നമുക്ക് ഉപകാരമായി വരത്തില്ലെന്ന് മാത്രമല്ല നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുകയും ചെയ്യും. ഇപ്പൊ ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ വചനം നമ്മൾ വിശ്വാസം ഉളവാക്കാൻ കഴിയുന്ന വചനമാണ്. വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. എന്നാൽ ആ കേൾക്കുന്ന വചനം നാം വിശ്വാസത്തോടെ ഏറ്റെടുക്കുമ്പോൾ നമുക്കത് നമ്മളിൽ അത് വിശ്വാസമായി പരിണമിക്കുകയും നാം ദൈവത്തിന്റെ യഥാർത്ഥ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയും ചെയ്യും. അതേസമയം ആ കേൾക്കുന്ന വചനത്തോട് നാം മത്സരിക്കുകയാണെങ്കിൽ, മരുഭൂമിയിലെ മത്സര ദിവസം എന്ന പോലെ നാം മത്സരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടും. അതാണ് അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, അവിടെ വച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ച് 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ തലമുറയോട് നീരസമുണ്ടായി. അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവർ എന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. ഇവിടെ വീണ്ടും നാം സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരിക്കുന്നതിന്റെ അടുത്തൊരു കാരണം പറയാണ്. അവിടെ ഇസ്രായേൽ മക്കളുടെ പ്രത്യേകത അവിടെ പറയാണ്, അവർ 40 ആണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ടവരാണ്. അതായത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെ അവർ 40 വർഷം കണ്ടു. ചെങ്കടൽ രണ്ടായിട്ട് വിഭജിക്കുന്നതും മരുഭൂമിയിൽ മന്ന പൊഴിയുന്നതും അഗ്നിസ്തംഭവും മേഘസ്തംഭവും അനേക അത്ഭുതങ്ങൾ കണ്ടു. അവരുടെ രോഗങ്ങളെല്ലാം ദൈവം സൗഖ്യമാക്കി. നേരം രോഗസൗഖ്യം അവർക്ക് ലഭിച്ചു, അവർ അത്ഭുതങ്ങൾ കണ്ടു, അവർക്ക് ഭൗതികമായിട്ടുള്ള നന്മകൾ കണ്ടു, ഇതെല്ലാം ലഭിച്ചു. പക്ഷെ ഇതെല്ലാം ലഭിച്ചിട്ടും ഇവർക്ക് വിശ്വാസം ഉണ്ടായില്ല. ഇവർ റിബല്യ ചെയ്തു, ഇവരുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരുന്നു. അന്നേരം എന്താണ് ഇവരുടെ പ്രശ്നം? ഇവർ ചെയ്തത്, അവർ കണ്ടത് ദൈവത്തിന്റെ പ്രവൃത്തികളെയാണ്, ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെയാണ്. എന്നാൽ അവർ മനസ്സിലാക്കാതിരുന്ന ഒരു കാര്യം പറയാണ്, അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവരെന്നും ഞാൻ പറഞ്ഞു. അന്നേരം ദൈവത്തിന്റെ പ്രവൃത്തി കാണുക എന്നത് ഒരു കാര്യമാണ്, ദൈവത്തിന്റെ വഴികളെ അറിയുക എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ദൈവത്തിന്റെ വഴികളെ അറിയുക, ദ വേസ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വഴി അറിയണമെങ്കിൽ ദൈവത്തെ അറിയുക എന്നാണ് അതിന്റെ അർത്ഥം. കർത്താവുമായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള ബന്ധത്തിൽ കർത്താവിനെ അറിയുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയുന്നത്, യഥാർത്ഥ വിശ്വാസം നമ്മളിലുണ്ടാവുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാരനെ പരീക്ഷിച്ചുകൊണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും, 40 ആണ്ട് എന്റെ പ്രവൃത്തികളെ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു, അവർ എപ്പോഴും തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളവരെന്നും എന്റെ വഴികളെ അറിയാത്തവർ എന്നും ഞാൻ പറഞ്ഞു. നമ്മൾ പഴയ നിയമത്തിൽ ഒരു വാക്യം എടുക്കുമ്പോൾ അതിന്റെ പുറപ്പാട് പുസ്തകം അതിന്റെ 33-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, 33:13 മോശ പറയുന്നൊരു വാക്യമുണ്ട്. അതിങ്ങനെയാണ്, 33:13, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. മോശ പറയാണ്, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കുമാറാകണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുവാൻ ഇടയാകട്ടെ. അന്നേരം ദൈവത്തിന്റെ വഴി അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ അറിയുക, ദൈവത്തിന്റെ ഹൃദയം അറിയുക, ദൈവത്തോടുള്ള അടുത്ത ബന്ധത്തിൽ കർത്താവിനെ അറിയുക എന്നാണ് ദൈവത്തിന്റെ വഴി അറിയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതിന്റെ റിസൾട്ടാണ് അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിനെ അവൻ എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അന്നേരം മോശ പറയുകയാണ്, ദൈവത്തെ കൂടുതലായിട്ട് അറിയുന്ന ഒരു വ്യക്തി, ദൈവത്തിന്റെ വഴികളെ അറിയുന്ന ഒരു വ്യക്തി കർത്താവിന്റെ സ്വസ്ഥത ആ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് 103-ാം സങ്കീർത്തനം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കൾക്കും തന്റെ വഴിയെ മോശയ്ക്കും അറിയിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി എത്ര കണ്ടാലും, നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്ര അത്ഭുത പ്രവൃത്തി ചെയ്താലും അതുകൊണ്ട് നമുക്ക് വിശ്വാസം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. വിശ്വാസം എപ്പോഴും കർത്താവുമായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിൽ കർത്താവിനെ അറിയുന്നത് വഴി മാത്രമാണ്. അങ്ങനെ കർത്താവിനെ അറിയുന്നതിൽ കൂടി, ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ കൂടി, കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ യഥാർത്ഥത്തിൽ വീഴുന്നത് വഴി, കർത്താവിനെ അറിയുന്നത് വഴിയാണ് ഒരു വ്യക്തിക്ക് വിശ്വാസം ഉണ്ടാകുന്നത്, കർത്താവുമായിട്ടുള്ള അടുത്ത ബന്ധത്തിലേക്ക് വരുന്നത്. അങ്ങനെയാണ് ആ വ്യക്തി യഥാർത്ഥ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത്. അന്നേരം അവിടെ പറഞ്ഞിരിക്കുകയാണ്, അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. മോശ ഇസ്രായേൽ മക്കളുടെ പ്രശ്നം, ഇസ്രായേൽ മക്കൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ കണ്ടവരാണ്, എന്നാൽ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ അവർ റിബല്യ ചെയ്തുകൊണ്ടേയിരുന്നു, അവരുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരുന്നു. അങ്ങനെ അവർ ദൈവത്തിന്റെ സ്വസ്ഥതയും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ പ്രവേശിച്ചില്ല. അതിന്റെ ആ ഒരു വാണിങ് പറഞ്ഞിട്ട് പറയുകയാണ്ട് സഹോദരന്മാരെ, ഈ പറയുന്നത് രക്ഷിക്കപ്പെട്ട മുകളിൽ പറഞ്ഞ വിശുദ്ധ സഹോദരന്മാരെ എന്ന് പറഞ്ഞു തുടങ്ങിയ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ വ്യക്തികളുടെ അടുത്ത് പറയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതെ ഇരിക്കുവാൻ നോക്കൂ. അന്നേരം ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് അവർ രക്ഷ നഷ്ടപ്പെടുന്നു, ഒരു വളരെ കോൺട്രവേഴ്സ്യലായിട്ടൊരു ചോദ്യമാണ്. ഇവിടെ വളരെ ക്ലിയറായിട്ട് പറയാണ്, രക്ഷിക്കപ്പെട്ട വിശുദ്ധ സഹോദരന്മാരടുത്ത് പറയാണ്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുകയുള്ളൂ. അന്നേരം ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. പലരും ചോദിക്കുന്ന ചോദ്യമാണ്, വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എങ്ങനെ പാപം ചെയ്താൽ ആ വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെടും? അന്നേരം ബൈബിളിൽ ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പാപം ചെയ്താൽ രക്ഷ നഷ്ടപ്പെടും എന്നല്ല പറയുന്നത്, അതിനു പകരം വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ രക്ഷ അവിശ്വാസം മൂലം നഷ്ടപ്പെടും. അവിശ്വാസം മൂലം എന്താണ് സംഭവിക്കുന്നത്? അവിശ്വാസം മൂലം നമ്മൾ ദൈവത്തെ തള്ളിക്കളയാണ് ചെയ്യുന്നത്. ദൈവം നമ്മളെ തള്ളിക്കളയല്ല. നമ്മളെപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് കഴിഞ്ഞാലും ദൈവം നമ്മളെ തള്ളിക്കളയത്തില്ല, ദൈവം നമ്മളെ സ്വീകരിക്കും. അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, നാം പാപം ചെയ്യുകയാണെങ്കിൽ നമ്മളത് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്നാൽ കർത്താവ് നമ്മളെ സ്വീകരിക്കും. എന്നാൽ അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയത്തിന്റെ പ്രശ്നം, ദൈവത്തോട് നമ്മൾ റിബല്യ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ കഠിന ഹൃദയം എന്ന് പറഞ്ഞാൽ ദുഷ്ടഹൃദയമാണ്. അവിശ്വാസം നമ്മുടെ ഹൃദയത്തെ അവന്റെ ഉള്ളിലേക്ക് കയറുകയും നമ്മൾ ഹൃദയം കഠിനപ്പെടുകയും കഠിനപ്പെട്ട് ദൈവത്തിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയം കഠിനപ്പെടുകയും ആ അവിശ്വാസത്താൽ നാം ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാനിടയായിത്തീരുകയും ചെയ്യും. അന്നേരം ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിൽ കൂടിയാണ് വിശ്വാസം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നതെങ്കിൽ, ദൈവത്തെ ആ വ്യക്തി അറിയുന്നതെങ്കിൽ, ദൈവത്തിന്റെ വചനത്തോട് റിബല് ചെയ്യുന്നത് വഴി അവിശ്വാസം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാവുകയും ആ അവിശ്വാസം അവസാനം ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാനായിട്ട് ഇടയായിത്തീരുകയും ചെയ്യും. അത് വളരെ ക്ലിയറാണ്, ദൈവവചനത്തെ വളരെ ക്ലിയറാണ്. അന്നേരം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ രക്ഷ തള്ളിക്കളയാനായിട്ട് കഴിയും അവിശ്വാസത്താൽ. അതാണ് പറഞ്ഞിരിക്കുന്നത്, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കാൻ നോക്കുന്നു. ഈ ദുഷ്ടഹൃദയമാണ് മുകളിൽ പറഞ്ഞിരിക്കുന്ന കഠിന ഹൃദയം. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ കഠിനമാകുന്ന ഹൃദയം, ദുഷ്ടഹൃദയമാകും ഉണ്ടാകാതിരിക്കുവാൻ ആർക്കും നിങ്ങൾ നോക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ ദുഷ്ടഹൃദയം ഒരു വ്യക്തിക്ക് അവിശ്വാസമുണ്ടാകുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയം കഠിനപ്പെടുന്നത്? എങ്ങനെയാണ് ഈ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുന്ന ദുഷ്ടഹൃദയം ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത്? അത് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളിൽ ആരും പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതെയിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്ന നാൾ ഇടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളൂ. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എൻകറേജ് ചെയ്തു തരുന്നതാണ്. അന്നേരം ഈ ഇന്ന് എന്ന വാക്ക് രണ്ടിടത്ത് കൂടി ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അന്നേരം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ഇന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കാം, റിബല് ചെയ്യാം. ഹൃദയത്തെ കഠിനമാക്കുന്ന വഴി അവിശ്വാസമാണ് കൂടുതലായിട്ടുണ്ടാവുന്നത്. ആ അവിശ്വാസത്തിന്റെ എൻ റിസൾട്ട് ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുകയും രക്ഷ തള്ളിക്കളയുകയുമാണ്. അങ്ങനെ ഒരു വ്യക്തിക്ക് രക്ഷ നഷ്ടപ്പെടുത്താനായിട്ട് കഴിയും. ഇതിന്റെ ഓപ്പോസിറ്റ് ഇന്ന് എന്ന് പറയുന്ന ആളത്തോളം, ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ ഹൃദയത്തെ കഠിനപ്പെടുത്താം, ഇല്ലായെങ്കിൽ പാപത്തിന്റെ ചതിയിൽ കഠിനപ്പെടാതിരിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം എൻകറേജ് ചെയ്യാം. അന്നേരം പാപത്തിന്റെ ചതിയിൽ ഹൃദയം കഠിനപ്പെടാതിരിക്കണമെങ്കിൽ എന്താണ് അതിനുള്ള സൊല്യൂഷൻ? ഇന്ന് എവ്രി ഡേ, ഈ ഇന്ന് എന്ന് പറയുന്ന നാൾ തോറും ആ സമയത്തോളം നമ്മൾ അന്യോന്യം പ്രബോധിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ അവിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ വരത്തില്ല. പ്രബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എൻകറേജ് ചെയ്യുകയാണ്. ദൈവത്തിന്റെ വചനം അന്യോന്യം പറഞ്ഞ് നമ്മൾ എൻകറേജ് ചെയ്യുമ്പോൾ നമുക്ക് അവിശ്വാസത്തിന് പകരം യഥാർത്ഥത്തിൽ വിശ്വാസമുണ്ടാവുകയും നമ്മൾ യഥാർത്ഥ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇതേ കാര്യം തന്നെ എബ്രായ ലേഖനത്തിൽ വീണ്ടും പറയുന്നുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. എബ്രായ ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയാണ്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചും കൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചു കൊള്ളുക. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും നാം അധികമായി ഇത് ചെയ്യേണ്ടതാകുന്നു. അതായത് കർത്താവിന്റെ നാളടുക്കുംതോറും വളരെതരത്തിലുള്ള പരീക്ഷകളും പ്രതികൂലങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മളിപ്പം കടന്നു പോകുന്ന പോലെ തന്നെയുള്ള പല സാഹചര്യങ്ങൾ കൂടി നമ്മൾ കടന്നു പോവുകയും നമ്മുടെ ഹൃദയം കഠിനപ്പെടുകയും അവിശ്വാസം നമ്മളിലുണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമെന്ന് ചോദിച്ചത്. കർത്താവ് വരുമ്പോൾ ആൾക്കാർക്ക് നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുള്ള ഏറ്റവും വലിയ കാര്യം വിശ്വാസമാണ്. അന്നേരം കർത്താവിന്റെ നാൾ സമീപിക്കുന്നതോറും അന്യോന്യം ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് എന്ന് പറയുന്നിടത്തോളം അന്യോന്യം ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. നാൾ സമീപിക്കുന്നു എന്ന് കാണുന്തോറും നാം അധികമധികമായിട്ട് ചെയ്യേണ്ടതാകുന്നു. നമുക്ക് കൂടുവരാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ അധികമധികമായി നമ്മൾ എൻകറേജ് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസ് 28 എബ്രായ ലേഖനം 10:26 മുതൽ താഴേക്ക് പറയുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, ഇല്ലെങ്കിൽ നാം ഈ പറഞ്ഞിരിക്കുന്നതുപോലെ നാം അവിശ്വാസത്താൽ ജീവനുള്ള ദൈവത്തെ തിരിച്ചു കളയുന്നവരായിത്തീരും. ദൈവത്തിനെ ചവിട്ടിക്കളയുന്നവരും തന്നെ വിശുദ്ധീകരിച്ച നിയമന രക്തത്തെ മലിനമെന്ന് എണ്ണുന്നവരും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവരായിത്തീരും അവിശ്വാസത്താൽ. എന്നാലും ഞാൻ പറഞ്ഞത് എബ്രായ ലേഖനം 3-ാമത്തെ അധ്യായം ഈ അവിശ്വാസവും വിശ്വാസവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് പറയുന്നത്. വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു, അവിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നു. വിശ്വാസത്താൽ നാം സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നുവെങ്കിൽ അവിശ്വാസത്താൽ നാം സ്വസ്ഥതയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും നാം ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയുകയും നമ്മുടെ ഹൃദയം കഠിനപ്പെടുകയും നാം ആ കർത്താവിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നു. അന്നേരം ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായിരിക്കുന്നുള്ളൂ. അതാണ് പറഞ്ഞിട്ടാണ് ഇബ്രായലേഖനം അടുത്ത തുടങ്ങുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നാം പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം അവന്റെ ഭവനമാകുന്നു, അവന്റെ പാർട്ടേക്കേഴ്സ് ആകുന്നു എന്ന് അഞ്ചാമത്തെ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ആദ്യ വിശ്വാസം അതായത് കർത്താവിൽ നമ്മൾ വന്നു, നമ്മുടെ കർത്താവിന്റെ സഹോദരന്മാരായി തീർന്നു, വീണ്ടും ജനിച്ചു, ദൈവമക്കളായി തീർന്നു, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായി തീർന്നു. ആ ആദ്യ വിശ്വാസം അവസാനത്തോളം നമ്മൾ മുറുകെ പിടിച്ചാൽ, ബൈ ഫെയ്ത്ത് നമ്മൾ എൻഡ്യൂർ ചെയ്താൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായിത്തീരുന്നു എന്ന് പറഞ്ഞു. വീണ്ടും പറയാണ്, ഇന്ന് അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. വീണ്ടും പറയാണ്, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവത്തിന്റെ ശബ്ദത്തിന്റെ മുമ്പിൽ റെസ്പോണ്ട് ചെയ്യുക, വിശ്വാസത്തോടെ അത് ഏറ്റെടുക്കുക. അങ്ങനെ നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ഭവനമായിത്തീരും, നാം വിശ്വാസത്താൽ വർദ്ധിച്ചു. എന്നിട്ട് പറയാണ്, ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിൽ ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശം മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലയോ? 40 ആണ്ട് ആരോട് ക്രൂദ്ധിച്ചു? പാപം ചെയ്തവരോടല്ലോ. അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കേട്ടവരോടല്ലാതെ മറ്റാരോടാകുന്നു? അവിടെ പറഞ്ഞിരിക്കുകയാണ് ഈ പറഞ്ഞത്, ദൈവത്തിന്റെ സ്വസ്ഥയിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞത് അവിശ്വാസികളുടെ തല്ല, രക്ഷിക്കപ്പെടാത്തവരുടെ തല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന മിസ്രയീമിൽ നിന്ന് മോശം മുഖാന്തരം പുറപ്പെട്ടു പോകുന്നവരടുത്താണ്, അതായത് രക്ഷിക്കപ്പെട്ട സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ ദൈവമക്കളുടെ അടുത്താണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. അങ്ങനെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കിയാൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാൻ കഴിയുമെന്നും ദൈവിക സ്വസ്ഥതയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞത് മിസ്രയീമിൽ നിന്ന് മോശം മുഖാന്തരം പുറപ്പെട്ടു പോകുന്നവർ. അന്നേരം രക്ഷിക്കപ്പെട്ടവർക്കുള്ള വാണിംഗാണ് രണ്ടാമത്തെ അധ്യായത്തിൽ അഥവാ മൂന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്നത് ആ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശു ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടുള്ള ഓട്ടം. നാം സ്ഥിരതയോടെ ഓടിയില്ല എങ്കിൽ, ദൈവത്തിന്റെ വചനത്തോട് നാം റിബല് ചെയ്യുന്നവരാണ് എങ്കിൽ എൻഡിൽ നാം നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. കർത്താവിന്റെ വരവെങ്കിൽ കർത്താവിന്റെ നാൾ സമീപിക്കുന്നതോറും അധികമായിട്ടുള്ള ശോധനയിൽ കൂടിയും പരിശോധനയിൽ കൂടിയും ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും, നമ്മൾ കർത്താവിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസത്തിന്റെ ഔട്ട്കമാണ് അനുസരണക്കേട്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരോടല്ലാതെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഇതിന്റെ തുടർച്ചയാണ് നാലാമത്തെ അധ്യായം. വിശ്വാസത്താൽ നമുക്ക് ദൈവിക സ്വസ്ഥതയിൽ എങ്ങനെ പ്രവേശിക്കാൻ കഴിയുമെന്നുള്ളത് നാലാമത്തെ അധ്യായത്തിൽ വിശദീകരിക്കുകയാണ്. ഞാൻ പറഞ്ഞ വാക്കുകൾ നിർത്തട്ടെ. മൂന്നാമത്തെ അധ്യായത്തിൽ വലിയ തിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ അധ്യായത്തിലും രണ്ടാമത്തെ അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന പോലെ വലിയ തിയോളജിക്കൽ ഡോക്ടർസ് ഒന്നും പറയുന്നില്ല. പക്ഷേ അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ, വീണ്ടും ജനിച്ച യേശു ക്രിസ്തുവിനോട് കൂടി ഉയർത്തെഴുന്നേറ്റ ദൈവമക്കളായിത്തീർന്ന അവന്റെ സഹോദരന്മാരായിത്തീർന്ന ന്യായപ്രമാണത്തിന്റെ കീഴിലല്ലാതെ യഥാർത്ഥത്തിൽ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായ ദൈവമക്കളായ നമുക്ക് ദൈവിക സ്വസ്ഥതയിൽ പ്രവേശിക്കാതെ അവിശ്വാസത്താൽ എങ്ങനെ നഷ്ടപ്പെട്ടു പോകാം എന്നുള്ളതിന്റെ വളരെ ക്ലിയറായിട്ടൊരു പിക്ചറാണ് മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ അധ്യായം നമുക്ക് അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. അതേ നമ്മളെ സഹായിക്കട്ടെ. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം.